വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് കഥകളിലെ രണ്ടാമത്തെ കഥ നീതിന്യായം. കോടതിയിലെ വിസ്താര നടപടികളെല്ലാം ആ പ്രതി അവജ്ഞയോടെ നോക്കിക്കൊണ്ടു നിൽക്കുകയും അതൊന്നും തന്നെ സംബന്ധിക്കുന്നതല്ലെന്ന ഭാവത്തിൽ അലക്ഷ്യമായി പെരുമാറുകയും ചെയ്തിരുന്ന അബ്ദുൾ റസാക്കിൽ നിന്ന് ആരും ഒരു തർക്കവും പ്രതീക്ഷിച്ചില്ല. അയാൾ കുറ്റം സമ്മതിക്കുമെന്നും അന്ന് തന്നെ ശിക്ഷ ഉണ്ടാകുമെന്നും പോലീസുകാരും നാട്ടുപ്രമാണികളായ മുസ്ലിം പൗരന്മാരും വിചാരിച്ചിരുന്നു. അത് ശരിയായിരുന്നു താനും. ബഹുമാനപ്പെട്ട ജഡ്ജി വസീർ ഹുസൈൻ വിധിന്യായം എഴുതി തയ്യാറാക്കിയിട്ടുമുണ്ടായിരുന്നു. കേസ് വിളിച്ചു. പോലീസ് അകമ്പടിയോടെ ബലിഷ്ഠകായനായ പ്രതി കൂട്ടിൽ കയറി. അയാൾ അപ്പോഴും അക്ഷോഭ്യനായിരുന്നു. അയാളുടെ മേലുള്ള കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചിട്ട് ജഡ്ജി ചോദിച്ചു, നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ? അബ്ദുൾ റസാക്ക് ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, ഉണ്ട്. ജഡ്ജി വീണ്ടും ചോദിച്ചു, നിങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അബ്ദുൾ റസാക്ക് നിവർന്നു നിന്നു. അയാളുടെ കണ്ണുകൾ തെളിഞ്ഞു, രൂക്ഷമായി. കോടതിയിലെല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ സ്ഫുടതയോടെ ദൃഢമായി അയാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ദയവായി ക്ഷമയോടെ കേൾക്കണം. എനിക്കല്പം പറയാനുണ്ട്. ഇസ്ലാമിൽ ഒരു നിയമമുള്ളത് ബഹുമാനപ്പെട്ട ജഡ്ജിക്കും ഈ കോടതിയിൽ കൂടിയിരിക്കുന്ന മുസ്ലിം പ്രമാണികൾക്കും അറിയാമായിരിക്കണം. അശരണരെ സംരക്ഷിക്കുക, ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക, പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുക, പാവപ്പെട്ട രോഗികൾക്ക് വൈദ്യസഹായം ചെയ്യുക, വിവാഹപ്രായമായ സാധു യുവതികളെ വിവാഹം ചെയ്യിക്കുക. ഇതെല്ലാം പണക്കാരുടെ ചുമതലയാണ്. ഇതിനാണ് കരുണാമയനും നീതിജ്ഞനുമായ അള്ളാഹ് ഇവർക്ക് പണം കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും ഇവിടുത്തെ പണക്കാരായ മുസ്ലിം പ്രമാണികൾ ചെയ്തിട്ടില്ല. ഒരു പക്ഷേ മറന്നുപോയിട്ടായിരിക്കാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആ കുറ്റം ചെയ്തുവോ അവരെ അള്ളാഹു ശിക്ഷിക്കും. ഞാൻ ചെയ്ത കുറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പാപ്പ മരിക്കുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അന്ന് എൻ്റെ സഹോദരിക്ക് 9 വയസ്സ്. അവളെ സ്കൂളിൽ ചേർത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് മരിച്ചിട്ട് 3 കഴിയുന്നതിന് മുമ്പ് ഇവിടുത്തെ ഒരു മുസ്ലിം പ്രമാണി ഞങ്ങളെ കുടിയിറക്കി. ഞാനും എൻ്റെ തള്ളയും സഹോദരിയും എങ്ങോട്ട് പോകും? പകൽ മുഴുവനും രാത്രി മുഴുവനും ഞങ്ങൾ ഒരൊഴിഞ്ഞ പീടിക തിണ്ണയിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. എൻ്റെ സഹപാഠിയായ ഒരു നായർ യുവാവ് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ പീടികയുടെ ഒരു മുറി ഞങ്ങൾക്ക് താമസിക്കാൻ തന്നു. പഴയ കഥയാണ്. ഞാൻ എൻ്റെ സഹോദരിയെ പഠിപ്പിച്ചു. മാതാവിന് ചോറ് കൊടുത്തു. എൻ്റെ പിടലിക്ക് ഇത്ര വണ്ണം വെച്ചത് അരിച്ചാക്ക് ചുമന്നിട്ടാണ്. ഒരേ സമയത്ത് 2 അരി ഞാൻ ചുമക്കും. ചുമടില്ലാത്തപ്പോൾ ബീഡി തീർക്കും. അടയ്ക്കാ കച്ചവടം ചെയ്യും. ഉണക്കമീൻ കച്ചവടം ചെയ്യും. ഇങ്ങനെ 9 കഴിഞ്ഞു. എൻ്റെ സഹോദരി വിദ്യാഭ്യാസം മതിയാക്കി. തിരക്കേടില്ലെന്ന് തോന്നിയ കുഞ്ഞബ്ദുള്ളാക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 800 ഞാൻ സ്ത്രീധനവും കൊടുത്തു. ഈ 800 ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് കോടതിക്ക് മനസ്സിലായല്ലോ. 3 കഴിഞ്ഞു. സഹോദരിക്ക് 3 ഇതിനിടെ എൻ്റെ സഹോദരിയെ കുഞ്ഞബ്ദുള്ള ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തിരുന്നെന്ന വിവരം എനിക്കറിയാം. ഭർത്താവ് ഭാര്യയെ ശിക്ഷിക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. 8 മുമ്പ് കുഞ്ഞബ്ദുള്ള ഭാര്യയെയും കുട്ടികളെയും എൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കി. സഹോദരി വളരെ ക്ഷീണിച്ചിരിക്കുന്നു, രോഗിയുമാണ്. ഞാൻ ചികിത്സിപ്പിച്ചു. അങ്ങനെ ഇരിക്കെ കുഞ്ഞബ്ദുള്ള എൻ്റെ സഹോദരിയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കേട്ടു. മൊഴി ചൊല്ലി. എന്ത് മൊഴി? മൊഴി ചൊല്ലാൻ എന്താ കാരണം? ഞാൻ ചെന്ന് ചോദിച്ചു. കുഞ്ഞബ്ദുള്ള പറഞ്ഞു, മനസ്സാണ്, ഞാൻ അവളെ മൊഴി ചൊല്ലിയിരിക്കണ്. നിനക്കെന്താ? ഒന്നുമില്ല. ഇസ്ലാമിലെ നിയമമാണല്ലോ സ്ത്രീയുടെ യൗവനം നശിപ്പിച്ചിട്ട് അവളെയും കുഞ്ഞുങ്ങളെയും പുറന്തള്ളിയേക്കുക. എന്നിട്ട് വേറൊന്നിനെ കല്യാണം കഴിക്കാം. ഞാൻ പോന്നു. അങ്ങനെ ഇരിക്കെ കുഞ്ഞത്തുള്ള കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് കേട്ടു. കല്യാണത്തിന് ഞാനും പോയി. നിക്കാഹിന് മുമ്പ് ഞാൻ കുഞ്ഞബ്ദുള്ളയെ പിടിച്ചു മുറ്റത്ത് കൊണ്ടുവന്നു. എന്നിട്ട് കാലുകളിൽ രണ്ടിലും കൂടി പിടിച്ച് ആഞ്ഞ് ആഞ്ഞ് അവനെ ഞാൻ തെങ്ങിലടിച്ചു കൊന്നു. ഞാൻ അല്ലാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനല്ല, എനിക്കത്രേ പറയാനുള്ളൂ. കോടതിയിലെ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞു, ദൈവത്തിൻ്റെ നീതിന്യായവും രാജ്യത്തിൻ്റെ നിയമവും എപ്പോഴും പൊരുത്തപ്പെട്ടു എന്ന് വരുന്നതല്ല. ഞാൻ ദൈവത്തിൻ്റെ നീതിക്ക് വഴങ്ങുന്നുവെങ്കിൽ ഈ പ്രതി നിർദോഷി എന്ന് കണ്ട് വെറുതെ വിടേണ്ടതാണ്. എന്നാൽ ഈ രാജ്യത്തിൻ്റെ നീതിന്യായം അനുശാസിക്കുന്നു ഈ പ്രതി ചെയ്ത കുറ്റം പരമാവധി ശിക്ഷ അറിയിക്കുന്നുവെന്ന്. ഈ നീതിപീഠം വികാരങ്ങൾക്ക് വശപ്പെടാതെ നിയമം നടത്തുവാൻ ബാധ്യസ്ഥമാണ്. ഇത്രയും പറഞ്ഞിട്ട് ജഡ്ജി വസീർ ഹുസൈൻ അബ്ദുൾ റസാഖിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലുകയും ചെയ്തു. കരുണാമയനായ അള്ളാഹ് അബ്ദുൾ റസാഖിൻ്റെ ആത്മാവിന് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ. മംഗളം.